2020 ജൂൺ 28 ഞായർ, വാരാന്ത്യ കൗമുദി സിനിമാ പേജിൽ നിന്ന് ആത്മാവിന്റെ പാതി. ഓർക്കാപ്പുറത്ത് പ്രിയ കൂട്ടുകാരൻ സച്ചി യാത്ര പറയാതെ പോയതിന്റെ വേദന ഇനിയും മാറിയിട്ടില്ല കൂട്ടുകാരൻ സേതുവിന്. കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്നത് സച്ചിയുടെ മുഖമാണ്, കാതോർത്താൽ കേൾക്കുന്നത് അവന്റെ സ്വപ്നങ്ങളും. സച്ചിയുടെ ഓർമ്മകൾ സേതു പങ്കുവയ്ക്കുന്നു. വല്ലാത്ത ശൂന്യത തോന്നുന്നു ഇപ്പോൾ. മുമ്പൊരിക്കലും ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. സച്ചി മലയാള സിനിമകളിലൂടെ ഓർക്കുമ്പോൾ എനിക്കത് എന്റെ പാതിയായിരുന്നു. ഒരാളിനോട് നമുക്ക് തീവ്രമായ ആത്മബന്ധം തോന്നുവാൻ കൂടെ പിറപ്പായി ജനിക്കണമെന്നോ വർഷങ്ങളുടെ സ്നേഹബന്ധം വേണമെന്നോ ഇല്ല എന്നതിന്റെ തിരിച്ചറിവായിരുന്നു. വളരെ പെട്ടെന്ന് അടുത്ത രണ്ടു പേർ, ഇപ്പോൾ അതിലും വളരെ പെട്ടെന്ന് ഒരാൾ കടന്നു പോകുമ്പോൾ തോന്നുന്ന നൊമ്പരം സ്വാഭാവികമായിരിക്കാം. എന്നാൽ ഒത്തുചേരാൻ വീണ്ടും കൊതിച്ച് പറയാനേറെ ബാക്കിയാക്കി സച്ചി പോയതുകൊണ്ടാകാം ആ നൊമ്പരത്തിന് തീവ്രത ഇരട്ടിയാകുന്നത്. സച്ചി പറഞ്ഞതിനേക്കാൾ ഏറെ പറയാനിരിക്കുന്നവയായിരുന്നു. ഓർക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നു. എത്ര പെട്ടെന്നായിരുന്നു ഞങ്ങൾ ഒന്നിച്ചത്. ഹൈക്കോടതിയിൽ ഒരേ കാലത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ലായിരുന്നു. ഹൈക്കോടതിയുടെ സമീപത്തുള്ള മെട്രോ പ്ലാസയിലായിരുന്നു എന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇതിനിടയിൽ എന്റെ ഓഫീസിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഭാഗത്ത് അപരിചിതനായ ഒരു വക്കീലും തന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ആർ സച്ചിദാനന്ദൻ എന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സച്ചി. അങ്ങനെ കേസുകെട്ടുകൾക്കും നിയമപുസ്തകങ്ങൾക്കും ഇടയിൽ ഞങ്ങൾ പരിചിതരായി. പരസ്പരം അറിഞ്ഞപ്പോൾ മനസ്സിലായി രണ്ടുപേരുടെയും സ്വപ്നം സിനിമ തന്നെ. പിന്നെ അങ്ങോട്ട് കേസുകെട്ടുകൾക്ക് ഇടവേള നൽകി സിനിമ മാത്രം ചർച്ചയാക്കി. പഠിച്ചതും അറിയാൻ ശ്രമിച്ചതുമൊക്കെ സിനിമയുടെ നിയമങ്ങൾ മാത്രമായി. അതോടെ വക്കീൽ കുപ്പായത്തോടും മനസ്സ് ഒബ്ജക്ഷൻ ചൊല്ലി തുടങ്ങി. സമാന ഹൃദയനായ ഒരാളെ അക്കാലത്ത് കണ്ടപ്പോൾ തോന്നിയ സന്തോഷം ഞങ്ങൾ രണ്ടാൾക്കും ചെറുതായിരുന്നില്ല. രണ്ടുപേരുടെയും മനസ്സിൽ സിനിമയാണ്. എന്നാൽ പിന്നെ ഇനി അങ്ങോട്ടുള്ള യാത്രകളും ഒന്നിച്ചാകാം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. പതിയെ കോടതി മുറികൾക്ക് ഇടവേള നൽകി സിനിമയിലേക്ക് കടന്നു. റോബിൻഹുഡ് എന്ന ചിത്രം എഴുതി പൂർത്തിയാക്കി. അപരിചിതമായ സിനിമാ ലോകത്ത് എങ്ങനെ എത്തുമെന്ന ചിന്തയും അക്കാലത്ത് ഞങ്ങളെ അലട്ടാതിരുന്നില്ല. ആകെ പരിചയം നിർമ്മാതാവായ വർണ്ണചിത്ര മഹാസുബൈറിനെ മാത്രം. സുബൈറിന്റെ സഹായത്തോടെ തിരക്കഥയുമായി പല സംവിധായകരെയും കണ്ടു. പല കാരണങ്ങൾ കൊണ്ടും ആ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ഒടുവിൽ അവിചാരിതമായാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന അഡ്വക്കേറ്റ് ബെന്നി ആന്റണി ഈ സിനിമ നിർമ്മിക്കാമെന്ന് സമ്മതിക്കുന്നത്. അതോടെ സംവിധാനവും നമുക്ക് തന്നെ ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുൽ കുൽക്കർണിയെ കൊണ്ടുവന്ന് പൂജയും നടത്തി. എന്നാൽ പിന്നീട് വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകൾ തുടർന്ന് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോഴും ശ്രമങ്ങൾ തുടർന്നു. പിന്നെയും കാത്തിരിക്കേണ്ടി വന്നത് 2 വർഷങ്ങൾ. ഇതിനിടയിൽ റോബിൻഹുഡിന്റെ തിരക്കഥയുമായി സംവിധായകൻ ഷാഫിയെ സമീപിച്ചു. തിരക്കഥ വായിച്ചിഷ്ടപ്പെട്ടെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയല്ല ഇതെന്നായിരുന്നു ഷാഫിയുടെ മറുപടി. പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേറ്റു. അവിടെ നിന്നും ഇറങ്ങും മുൻപ് മനസ്സിലുള്ള മറ്റൊരു കഥാസാരം ഞങ്ങൾ അദ്ദേഹത്തോട് പങ്കുവച്ചു. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ പഠിക്കാനെത്തുന്ന ചെറുപ്പക്കാരൻ. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഷാഫി ഓക്കെ പറഞ്ഞു. അതോടെ മധുരമുള്ള ഞങ്ങളുടെ ആദ്യ ചിത്രം പിറന്നു, ചോക്ലേറ്റ്. പിന്നീട് ഞങ്ങളുടെ രണ്ടാമത്തെ ചിത്രമായി പുറത്തു വരുന്നത് ആദ്യമായി ചെയ്യാനിരുന്ന റോബിൻഹുഡാണ്. തിരക്കഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ഞങ്ങൾ റോബിൻഹുഡുമായി ജോഷി സാറിനെ സമീപിച്ചത് തന്നെ. പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചൊരു യാത്രയായിരുന്നു. ആദ്യ സിനിമകളുടെ വിജയം ഞങ്ങൾക്ക് പകർന്ന ധൈര്യം ചെറുതായിരുന്നില്ല. ഇക്കാലത്ത് തന്നെ മല്ലു സിംഗ് എന്റെ മനസ്സിലും റൺ ബേബി റൺ സച്ചിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഈ കഥകളിൽ ഞങ്ങൾ രണ്ടാൾക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നിയതുകൊണ്ടാണ് ഒന്നിച്ചെഴുതാതെ പോയത്. പിന്നീട് 2 ചിത്രങ്ങളും ഹിറ്റായി എന്നത് മറ്റൊരു കാര്യം. ഒന്നിച്ചെഴുതിയ 5 സിനിമകളിലും ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സുണ്ടായിരുന്നു. പൂർണ്ണമായും രണ്ടുപേർക്കും സംതൃപ്തി നൽകിയത് മാത്രമാണ് ഞങ്ങൾ എഴുതിയത്. സീനിയേഴ്സിന്റെ വലിയ വിജയത്തിനിടയിലായിരുന്നു നമുക്ക് രണ്ടു വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. അവിചാരിതമായി ഒന്നിച്ച ഞങ്ങൾക്ക് ഇനി സ്വതന്ത്രമായി മാറണം എന്ന് തോന്നിയത് സ്വാഭാവികം മാത്രം. ഒറ്റയ്ക്ക് സഞ്ചരിച്ചപ്പോഴും വിജയം കൂട്ടായി എത്തിയതോടെ ഞങ്ങളുടെ തീരുമാനം തെറ്റായി പോയില്ലെന്ന് പ്രേക്ഷകരും അംഗീകരിച്ചു. അപ്പോഴും സിനിമയിൽ മാത്രമായിരുന്നു ഞങ്ങൾ സ്വതന്ത്രരായി സഞ്ചരിച്ചത്. ഞങ്ങളുടെ സൗഹൃദവും യാത്രകളും ഒത്തുചേരലുകളുമൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. ശബരിമലയിലേക്കും മൂകാംബികയിലേക്കുമൊക്കെയുള്ള ആ യാത്രകൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു വിങ്ങൽ തോന്നുന്നു. ഞങ്ങളുടെ ഓരോ സിനിമയും പരസ്പരം ചർച്ച ചെയ്തു. കണ്ടതും കേട്ടതും ഒക്കെ പങ്കിട്ടു. പലരും പിന്നീട് ചോദിച്ചിട്ടുണ്ട് സച്ചിയും സേതുവും ഇനിയും ഒന്നിക്കുമോ എന്ന്. സച്ചിയും സേതുവും ഇനിയും ഒന്നിക്കുമായിരുന്നു. പ്രേക്ഷകരെക്കാൾ ഞങ്ങളായിരുന്നു അത് ആഗ്രഹിച്ചിരുന്നത്. വലിയ ഒരു ക്യാൻവാസിൽ വലിയൊരു സിനിമ, അങ്ങനെയൊരു സിനിമയുടെ പ്രാരംഭ ചർച്ചകളും നടത്തിയതാണ്. വീണ്ടും ആ ഒത്തുചേരൽ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ജീവിതത്തിലെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമായി അത് മാറി എന്നത് സങ്കടത്തോടെ മാത്രമേ എനിക്ക് ഓർക്കുവാൻ കഴിയുന്നുള്ളൂ. സ്ക്രീനിൽ ഇനി സച്ചി എന്ന് കാണില്ലല്ലോ. സച്ചിയുടെ നല്ല സിനിമകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. നമ്മൾ ഇതുവരെ കണ്ടറിഞ്ഞ കച്ചവട സിനിമകളായിരുന്നില്ല സച്ചിയുടെ മനസ്സിൽ. കലാമൂല്യമുള്ള സിനിമയ്ക്കൊപ്പമായിരുന്നു ആ ചിന്ത. തന്റേതായ സിനിമയായി താലോലിച്ചിരുന്നതും അത്തരം സിനിമകളെയായിരുന്നു. കച്ചവട സിനിമകളെ അമിതമായി കാണുകയോ ആസ്വദിക്കുകയോ ചെയ്തിരുന്നില്ല സച്ചി ഒരിക്കലും. കണ്ടാൽ തന്നെ വിമർശന ബുദ്ധിയോടെയാണ് സമീപിച്ചിരുന്നത്. അത്തരം സിനിമകൾ ചെയ്യുമ്പോഴും എഴുതുമ്പോഴും സച്ചി തന്റെ മനസ്സിനെ ബോധപൂർവം പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു. കലാമൂല്യമുള്ള സിനിമകളുമായി സച്ചി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമായിരുന്നു ഒരിക്കൽ. പക്ഷേ ഒരിക്കലും മറ്റൊരു നിർമ്മാതാവിന്റെ ചെലവിൽ അത്തരമൊരു പരീക്ഷണ സിനിമ ഒരുക്കുവാനും ആഗ്രഹിച്ചിരുന്നില്ല. സച്ചിയുടേതായി ഒരിക്കലും നടക്കാതെ പോയ സ്വപ്നം ഒരു പക്ഷേ അതായിരിക്കും. സച്ചി എന്ന സിനിമാക്കാരനെ പോലെ ആർക്കും ഇഷ്ടം തോന്നുന്നതായിരുന്നു ആ വ്യക്തിത്വവും. സുഹൃത്തുക്കളായിരുന്നു എന്നും സച്ചിയുടെ ലോകം. കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ വൈകിയത് പോലും അതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ. എന്നേക്കാൾ മുന്നേ സിനിമയെ ഗൗരവമായി കണ്ടയാളും സച്ചിയായിരുന്നു. 3 സിനിമകളുടെ വിജയത്തിന് ശേഷമായിരുന്നു ഇനി സിനിമയാകണം എന്റെ ജീവിതമെന്ന് ഞാൻ ഉറപ്പിച്ചത്. എന്നാൽ സച്ചി ആദ്യ സിനിമയുടെ വിജയത്തോടെ തന്നെ ഇനി സിനിമയാണ് തന്റെ വഴി എന്ന് തീരുമാനിച്ചിരുന്നു. അത്രത്തോളം ആത്മവിശ്വാസമായിരുന്നു സച്ചിക്ക്. സമ്മാനിക്കാൻ ഇനിയും നല്ല സിനിമകൾ ബാക്കിയാക്കി സച്ചി യാത്രയായി. നഷ്ടം നമ്മുടേതാണ്.